Mark chapter 4, verse 35 to 41. കണ്ണിലടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. നീ നിന്റെ വെളിപ്പെടുത്തപ്പെട്ട തിരുവചനത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ബോട്ടിൽ ശിഷ്യന്മാർ കർത്താവുമൊത്ത് യാത്ര ചെയ്യുന്ന ഒരു ഭാഗം. ഈ ദൈവവചനത്തിലെ ഓരോ ഭാഗങ്ങളും നാം പരിചയമുള്ള ഭാഗങ്ങൾ കേൾക്കുമ്പോഴും കർത്താവെ ഒരു പുതു മനസ്സോടെ, ഒരു ഫ്രഷ് മൈൻഡോടെ കേൾക്കുവാൻ കൃപ തരണമേയെന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തിയിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഇപ്പോഴത്തെ നീഡിനോട് പ്രോഫസൈ ചെയ്യുന്നത്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രോഫസ് ചെയ്യുന്നത്. ഇവിടെ ശിഷ്യൻ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ബോട്ടിൽ യാത്രയായി. യേശു ഉറങ്ങുകയായിരുന്നു. കാറ്റും കോളും നിറഞ്ഞ ഒരു സാഗരത്തിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കാറ്റടിച്ച് പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി ചോദിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്കൊരു വിചാരവുമില്ലേ? യേശു കാറ്റിനെയും കോളിനെയും ശ്വാസിച്ചു, അവരോട് അവരെയും ശ്വാസിച്ചു. ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ ഈ ലോക യാത്രയിൽ നമ്മളൊരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പാടിയ ഒരു പാട്ട്, നീ അല്ലാതാരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ആ പാട്ടിലൂടെ നമ്മൾ പാടുകയായിരുന്നു. നീ അല്ലാതാരുമില്ല. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരു ഗുരു എന്നതുപോലെ പഠിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്നും കർത്താവ്, ഹീ ഈസ് എ ടീച്ചർ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നാം ഓരോരുത്തരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ ദൈവം, കർത്താവ് നമ്മളെ ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ തരികയാണ്. ഒരു സ്കൂളില് ഒരു കുഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ 10 വരെ പഠിക്കാൻ അല്ലെങ്കിൽ ഹയർ പഠിക്കാനുള്ള ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ തരികയാണ്. വീണ്ടും ജനിച്ച ദൈവ പൈതലിനെ ദൈവം അഡ്മിറ്റ് ചെയ്യുന്ന സ്കൂളിന്റെ പേരാണ് സ്കൂൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പാഠശാല എന്ന് പറയുന്ന ഒരു പാഠശാലയിലേക്കാണ് വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന് അഡ്മിഷൻ കിട്ടുന്നത്. ദൈവത്തിന്റെ സകല ടീച്ചിങ്സും ആ സ്കൂളിൽ നിന്ന് മാത്രമേ പഠിക്കാൻ സാധിക്കത്തുള്ളൂ. സ്കൂൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പാഠശാലയിൽ നിന്നാണ് നാം വിശ്വാസത്തിൽ വളരുന്നത്, ദൈവത്തിന്റെ ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരേ ഒരു സ്കൂള് മാത്രമേ ഉള്ളൂ. അവിടെ പല സിലബസുകളൊന്നുമില്ല. ഐ സി എസ് സി, സി ബി എസ് ഇ, സ്റ്റേറ്റ്, ഇന്റർനാഷണൽ സിലബസുകൾ പോലെ സിലബസുകളൊന്നുമില്ല. ഒരൊറ്റ സിലബസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരേ ഒരു ലക്ഷ്യം വിശ്വാസത്തിന്റെ സ്കൂളിൽ പഠിച്ചിറങ്ങുന്നവർ, അല്ലെ, ഒരു സ്പോർട്സ് സ്കൂളിൽ പഠിച്ചിറങ്ങുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? സ്പോർട്സിൽ മികച്ചവരായിരിക്കണം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർ നല്ലൊരു എഞ്ചിനീയർ ആയിരിക്കണം. ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങുന്നവർ നല്ലൊരു ഡോക്ടർ ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ സ്കൂളിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെട്ടവരായിത്തീരണം. സോ ജീസസ് ഈസ് എ ടീച്ചർ. യേശു ഒരു ടീച്ചറാണ്. ഈ സാഹചര്യത്തിലൂടെ തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കർത്താവാണ്. ഇത് യേശു കൂടെ ഇരുന്നാണ് കൊണ്ടുപോയത്. വിശ്വാസത്തിന്റെ ആദ്യ നാളുകളിൽ യേശു ഉണർന്നിരുന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് മടിയിരുത്തി ഈ ബോട്ടെ ഒന്ന് കൊണ്ടുപോകും. കുറച്ചു കഴിയുമ്പോൾ കർത്താവ് ബോട്ടിലുണ്ട്, പക്ഷെ ഉറങ്ങുകയാണ്. ഇനിയും ഒരു തലത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ബോട്ടി കാണത്തില്ല. വിശ്വാസത്താൽ കർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. കർത്താവ് പിന്നെയാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഈ സ്കൂൾ ഓഫ് ഫെയ്ത്തിൽ, വിശ്വാസത്തിന്റെ സ്കൂളിൽ മുന്നോട്ട് പോകും തോറും പല തരത്തിലുള്ള വിശ്വാസത്തിന്റെ ട്രെയിനിങ്ങുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് യേശു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് നാം വായിച്ചത്. അവര് യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും ഉണ്ടായി. ഇവർ ഭയപ്പെട്ടു. ഇവർ യേശുവിനെ വിളിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് നാം വിശ്വാസ യാത്രയിൽ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ കൂടാതെ എന്തൊക്കെയാണ് നാം നമ്മുടെ ബോട്ടിൽ കരുതുന്നത്? ശ്രദ്ധിക്കുക, വിശ്വാസ യാത്രയിൽ നാം യാത്ര ചെയ്യുമ്പോൾ, വിശ്വാസത്തിന്റെ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുക്കുമ്പോൾ യേശുവിനെ കൂടാതെ എന്തൊക്കെ എടുക്കും? നമ്മൾ ബോട്ടിൽ സവാരി ചെയ്തിട്ടുള്ളവർക്കറിയാം, ബോട്ട് സവാരി ചെയ്തിട്ടുള്ളവർക്കറിയാം, ഏതെങ്കിലും ഒരു ലേക്കിലൊക്കെ ബോട്ട് സർവീസ് ഉള്ളിടത്ത് ചെല്ലുമ്പം അവരൊരു സാധനം കൂടെ നമ്മളെ ഇടിപ്പിക്കും. എന്താണെന്നറിയാവോ? എന്താണ്? ലൈഫ് ജാക്കറ്റ്. ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അത് ചിലപ്പോൾ ഒരു ജാക്കറ്റ് പോലെയുള്ളതാണെങ്കിൽ ജാക്കറ്റ് പോലെ നമ്മുടെ ശരീരത്തിൽ ഇടിപ്പിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു റബ്ബർ ട്യൂബ് കാണും. വലിയ കപ്പലുകളാണെങ്കിൽ ലൈഫ് ബോട്ടുകൾ കാണും. ബോട്ട്, ചെറിയ ബോട്ടുകൾ വലിയ കപ്പലിൽ കാണും. കപ്പൽ തകരുമ്പോൾ ഇറങ്ങി ഓടുവാൻ. നമ്മളിങ്ങനെ വിശ്വാസ യാത്രയിൽ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ പല ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളും ഒക്കെ കരുതി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ശ്രദ്ധിക്കുക, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ബോട്ടുകൾ കൂടെ കൊണ്ടുപോകാൻ യാത്ര ചെയ്യുന്നവർ. ലോകം ഈ യാത്രയ്ക്ക്, നമ്മൾ വിശ്വാസ യാത്രയിലേക്ക് ഇങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ലോകം നമ്മളോട് പറയും, മോനെ, മോളെ, നീ യേശുവിന്റെ കൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, കൊള്ളാം, പക്ഷേ ഇൻ കേസ് ഹി ഫെയിൽസ് ഇനി ഇതും കൂടെ കരുതിക്കൂ. എന്താണെന്നറിയോ? ഞാനൊരു ലൈഫ് ജാക്കറ്റ് തരാം, നീ അതും കൂടെ കരുതിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഉപയോഗിക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ചെറിയൊരു റബ്ബർ ട്യൂബും കൂടെ നീ കരുതിക്കോ ഈ ബോട്ടിനകത്ത്, കാരണം എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആശ്രയിക്കാൻ ഉണ്ടല്ലോ. ഇത് ഞാൻ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുള്ളതാ, ലോകം നമ്മളോട് പറയും. എന്തൊക്കെയാണ് ചില ലൈഫ് ജാക്കറ്റുകൾ? ജീവിതത്തില് ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ, ഈ അവസ്ഥ കാണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചില പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ നമ്മെ ഉലയ്ക്കുന്ന, ജീവൻ പോലും പോകുമോ എന്ന് ഭയപ്പെടുന്ന ചില പ്രതിസന്ധികൾ, ചെറിയ പ്രതിസന്ധികൾ, വളരെ സങ്കീർണമായ പ്രതിസന്ധികളാണ് ഇത് കാണിക്കുന്നത്. പല പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകാറുണ്ട് നമ്മുടെ വിശ്വാസ യാത്രയിൽ. വിശ്വാസി എന്ന് വിളിക്കപ്പെടുന്ന നാം വിശ്വാസ യാത്രയിൽ കടന്നു പോകുന്ന സ്ട്രഗിൾസ് ഉണ്ട്. ഇന്നത്തെ ഒരു മേജർ സ്ട്രഗിൾ ആണ് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ, അല്ലെ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വേറെ ഒരുന്നിനും നിവൃത്തിയില്ലാതെ മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉള്ള അനേകർ കടന്നു പോകുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ലോകയാത്രയിൽ, ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ യേശുവിനെ മാത്രം കൊണ്ടുപോകേണ്ട ഒരു ബോട്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബോട്ട്. ലോകം പറയും, നിനക്ക് ഞാൻ പല ഓപ്ഷൻസ് തരാം, അല്ലേ? ഇന്ന് ലോകം വെച്ചു നീട്ടുന്ന ഫിനാൻഷ്യൽ സ്ട്രഗിളിന്റെ വലിയൊരു ഓപ്ഷനാണ് ലോൺ. നീ നിന്റെ ആവശ്യങ്ങളിൽ കർത്താവിൽ മാത്രം ആശ്രയിക്കാതെ ഞാൻ തരുന്ന, ലോകം പറയാം, ഞാൻ തരുന്ന ചില ലൈഫ് ജാക്കറ്റുകളുണ്ട്, ലൈഫ് ബോട്ടുകളുണ്ട്, ഇതും കൂടെ കൂടെ കരുതിക്കോ. നീ ആദ്യമേ എടുത്തുപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവ് വിളിച്ചിട്ട് വിളി കേട്ടില്ല എങ്കിൽ നീ ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ചില ലൈഫ് ജാക്കറ്റുകളൊക്കെ ലോകം നമ്മെ തന്നുവിടും. നമ്മള് ഈ ലൈഫ് ജാക്കറ്റുകളെ തിരിച്ചറിയണം. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ലോകം വെച്ചു നീട്ടുന്ന ലൈഫ് ജാക്കറ്റുകളെ നാം തിരിച്ചറിയണം. ഫൈനാൻഷ്യൽ പ്രതിസന്ധികള്, രോഗങ്ങള്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, ഭാവി, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ആടിവലയുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു വഴിയുമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, യേശുവിൽ മാത്രം ആശ്രയിക്കുക. ലൈഫ് ജാക്കറ്റുകളൊന്നും കരുതരുതേ. കാരണം ലൈഫ് ജാക്കറ്റുകൾക്കൊന്നും പൂർണ്ണ സുരക്ഷിതത്വം തരുവാൻ കഴിയത്തില്ല. യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് വിശ്വാസത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. കാരണം ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാവോ? കാഴ്ചയാലയുള്ള എല്ലാം തീരുമ്പോഴാണ് വിശ്വാസം തുടങ്ങുന്നത്. വിശ്വാസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കാഴ്ചയാലയുള്ളതെല്ലാം തീരുന്ന പോയിന്റിലാണ് ഫെയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ലൈഫ് ജാക്കറ്റുകൾ കൂടെ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് കനോട്ട് ഓപ്പറേറ്റ്, ഫെയ്ത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേറെ വഴികളുണ്ട്. യേശുവിൽ മാത്രം ആശ്രയിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് ജാക്കറ്റുകൾ നമുക്ക് ആവശ്യമില്ല. ഒരു ഭക്തന് ഇങ്ങനെയാണ് വിശ്വാസത്തെ നിർവചിച്ചത്, എ ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്: യു റിജക്ട് ദ സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ദ വേൾഡ് ആൻഡ് യു അക്സെപ്റ്റ് ദ സെക്യൂരിറ്റി ഗിവൻ ബൈ ഗോഡ്. ലോകം നിങ്ങൾക്ക് തരുന്ന സുരക്ഷിതത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയും ദൈവം തരുന്ന സുരക്ഷിതത്തെ മാത്രം ആശ്രയിക്കുന്നതിനെയാണ് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്നതെന്ന് ഒരു വിശ്വാസ ഭക്തൻ പറയുകയുണ്ടായി. നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന പല വിശ്വാസത്തിന്റെ ഉദാഹരണങ്ങളും ഈ നിർവചനവുമായിട്ട് ചേർത്ത് താരതമ്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകും. കാരണം നമ്മൾ പലപ്പോഴും ലൈഫ് ജാക്കറ്റുകളിലാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരെ യേശു പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, നിന്റെ ലൈഫ് ഞാനാണ്, നിന്റെ ജീവൻ ഞാനാണ്. നമ്മള് ധരിക്കേണ്ടത് യേശു കർത്താവിനെയാണ്, യേശു കർത്താവിന്റെ ആണ് നാം ധരിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഒരിക്കലും ഈ ലോകയാത്രയിൽ മുങ്ങിപ്പോവുകയില്ല. ഫെയ്ത്ത് ഓപ്പറേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം, ഹെബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം. പതിനഞ്ചാം വചനം. ഓക്കെ, ആറാം വചനം സോറി. It is impossible to please God without faith. എന്ന് എഴുതിയിരിക്കുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, when the sight sees, കാഴ്ച തീരുന്നിടത്താണ് വിശ്വാസം തുടങ്ങുന്നത്. യേശുവിൽ, ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. ജീസസ് പ്ലസ് സംതിങ് ഈസ് നോട്ട് ഫെയ്ത്ത് എന്ന് ലോകം പറഞ്ഞേക്കാം, പക്ഷെ അതല്ല. ഇവിടെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു സത്യം, യേശു ഞാൻ മാത്രം മതി. ഒരുപക്ഷെ യേശു ഉറങ്ങിയായിരിക്കാം. അതായത്, യേശു ഉറങ്ങുകയാണെങ്കിലും അല്ലെ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. പഴയ നിയമത്തിൽ ജീവിച്ച് അല്ല, പഴയ നിയമത്തിലെ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ഭാഗമൊക്കെ ചിലപ്പം ഇവർ വായിച്ചു കാണത്തില്ല. ഒരുപക്ഷെ യു ഡോണ്ട് ഹിയർ എനിത്തിങ് ഫ്രം ഗോഡ് ഫോർ സം ടൈം. യേശുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ദൈവം സൈലന്റ് ആയോ എന്നൊരു തോന്നല്, നമ്മുടെ പ്രോബ്ലത്തിന്റെ നടുവിൽ നിലവിളിച്ചിട്ടും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടൊന്നും കേൾക്കുന്നില്ലോ, ദൈവം സൈലന്റ് ആയി പോയോ എന്ന് തോന്നുമ്പോൾ ഈ വിശ്വാസത്തിന്റെ സ്കൂളില് ദൈവം അടുത്ത പടിയിലേക്ക് നമ്മളെ വളർത്തുകയാണ്. വെയിറ്റ് ഓൺ ദ ലോർഡ്, കർത്താവിനായി കാത്തിരിക്കുക എന്നാണ് ദൈവം നമ്മെ പറയുന്നത്. അവൻ ഉറങ്ങുകയാണെങ്കിലും നമ്മുടെ അവസ്ഥകൾ പൂർണ്ണമായിട്ട് അറിയാവുന്നതാണ്. വിശ്വാസയാത്ര എന്ന് പറയുന്നത് യേശുവിനോട് കൂടെ ചേർന്നുള്ള ഒരു യാത്രയാണ്. ഇവിടെ ചിന്തിക്കുകയാണ്, ഈ ബോട്ട് മുങ്ങിയ ആരൊക്കെയായിരിക്കും മുങ്ങുന്നത്? ശിഷ്യന്മാരും യേശുവും മുങ്ങിപ്പോവും അല്ലെ? ഇവരുടെ പേടിയതായിരുന്നു, ഞങ്ങൾ മുങ്ങിപ്പോവും, യേശുവിനെ കൂടാതെ ഇവർ മുങ്ങത്തില്ലല്ലോ. അല്ലെങ്കിൽ ഇവർ ചിന്തിച്ചു കാണുമോ, യേശു മാത്രം രക്ഷപ്പെടും, ഞങ്ങൾ മാത്രം മുങ്ങിപ്പോവും. എന്തൊക്കെയാണ് ഇവരുടെ മനസ്സിലൂടെ പോയ നിർത്തം? എനിക്ക് വന്ന് ഇവരങ്ങ് നിലവിളിച്ചു, എന്നിട്ട് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഭീരുക്കളാകുന്നത്? വൈ ആർ യു അഫ്രൈഡ്? ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വി നീഡ് ടു ബി സ്ട്രോങ്. നമ്മൾ ഭീരുക്കൾ ആകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകം എല്ലാം നമ്മളെ കീഴടക്കുന്നത് ഒരു ആയുധം ഉപയോഗിച്ചാണ് ലോകം നമ്മെ കീഴടക്കുന്നത്. ഏതായുധമാണെന്നറിയോ? ഓ, ഫിയർ, ഭയം എന്നുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ് ഈ ലോകം നമ്മെ കീഴടക്കുന്നത്, അല്ലെങ്കിൽ പിശാച് നമ്മളെ കീഴടക്കുന്നത്. പിശാചിന്റെ ഒരു മേജർ തീയമ്പാണ് ഭയം. പിശാചിന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമുള്ളവരായി നിങ്ങൾ തീരുവിൻ. ഭയം എന്ന് പറയുന്ന ഒരു തീയമ്പാണ് ലോകം ഉപയോഗിക്കുന്നത്. നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ബോസ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ആയുധമാണ് ഭയം. ഈ പ്രോജക്ട് ഈ സമയത്ത് ചേർന്നില്ലെങ്കിൽ നമ്മുടെ കമ്പനി പൂട്ടും. ലോകത്തിന്റെ അവസ്ഥയിൽ ലോകം വെച്ചു നീട്ടുന്നത് ഭയമാണ്. നിങ്ങൾ എവിടെയും ആശ്രയിച്ചോ, യേശുവിലല്ലാതെ വേറെ എവിടെ എന്തെങ്കിലും ആശ്രയിച്ചാൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടായേക്കാം, പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കത്തില്ല. വി വിൽ നോട്ട് ബി ഡെലിവേർഡ് ഫ്രം ഫിയർ. പ്രശ്നങ്ങൾ മാറിയേക്കാം, അതിന്റെ ഒരു അപകടം എന്താണെന്നറിയാമോ? അടുത്ത പ്രാവശ്യം ഈ പ്രശ്നം വരും. ലോകത്തിൽ ഒരു പ്രാവശ്യമല്ല നമുക്ക് ഈ പ്രശ്നം വരുന്നത്, നമ്മുടെ മരണം വരെ ഇത് കാണും. ദ നെക്സ്റ്റ് ടൈം ദ പ്രോബ്ലം കംസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയാവോ? കഴിഞ്ഞ കാലത്തെ ചെറിയൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതും കൂടെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യനെ ആശ്രയിക്കുക, ഒരു ലോൺ എടുക്കുക, ഒരു വ്യക്തിയെ പരിചയപ്പെടുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ യാത്രയിൽ, വിശ്വാസത്തിന്റെ സ്കൂളിൽ നമ്മൾ താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ, ലോകം തരുന്ന സെക്യൂരിറ്റിയെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ, ദൈവം നമ്മെ വളർത്തുന്നതാണ് വിശ്വാസയാത്രയിൽ. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചു അല്ലേ. എന്തുകൊണ്ടാണ് ഈ വിശ്വാസത്തിന്റെ സ്കൂളിൽ, അതിന്റെ സിലബസ് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. യേശുവിൽ മാത്രം ആശ്രയിക്കുക, അവന് മാത്രമായി പൂർണ്ണമായി കംപ്ലീറ്റ് ഡെലിവറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാത്രമല്ല പ്രിയമക്കളെ. നമ്മുടെ സാമ്പത്തിക കുറ്റകൃത്യമോ, നമ്മുടെ രോഗങ്ങളോ, നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ, ആ ഇഷ്യൂ മാറുന്നത് മാത്രമല്ല ദൈവത്തിന്റെ, അതോടുകൂടി അതിന്റെ അത് നമ്മൾ ബാധിക്കുന്ന ഭയത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണമെന്ന് നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട്. അത് പഠിക്കണമെന്ന്. അതുകൊണ്ടാണ് ദൈവം ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മളെ കടത്തിവിടുന്നത്. അതിനായിട്ട് ദൈവത്തെ നന്ദി പറയുക. ഇത് വിശ്വാസികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്കൂളാണ്. ലോകത്തിന് ഈ സ്കൂളിൽ കയറാൻ പറ്റത്തില്ല. യെസ്, അതുകൊണ്ടാണ് നമ്മെ വിളിക്കുന്ന പേരെന്താണ്? വിശ്വാസി, വിശ്വാസത്താൽ ജീവിക്കുന്നവൻ എന്നൊക്കെയാണ് നമ്മൾ നമ്മെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ അനേകർ ജീവിച്ച ഒരു ജീവിതമാണ് യേശുവിനോടുകൂടെ മാത്രമുള്ള ഒരു ജീവിതം. ഒരു വചനം കൂടെ വായിച്ചു ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:73-74 വചനങ്ങൾ. ഇത് യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നാം വചനത്തെ ചേർത്ത് വായിക്കുമ്പോൾ, അതിന്റെ 71-ാം വചനം, എന്റെ പ്രീവിയസ് വേർഡ്, നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ട് നിൽക്കുക. നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന നമ്മൾ ദൈവവചനത്തിൽ ഈ ശത്രുക്കൾ എന്നുള്ള വചനം ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ശത്രുക്കൾ, ദുഷ്ടന്മാർ, ദൈവത്തെ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം ശത്രുക്കളാണ്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം ശത്രുക്കളാണ്. നമുക്ക് എല്ലാ ശത്രുക്കളുടെ കാറ്റഗറിയിൽ, അത് മനുഷ്യരുണ്ടായിരിക്കാം, അത് വസ്തുവകൾ ഉണ്ടായിരിക്കാം, ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം, എന്തോ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിൽ നമ്മെ എന്നാ അകറ്റുന്നതല്ല ശത്രുക്കൾ. എന്നാൽ ദൈവത്തിന്റെ ഒരാഗ്രഹം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം വിട്ടുവീക്കപ്പെടണം. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിന് 74-ാം വചനം, നാം ആയുഷ്കാലമൊക്കെയും, ആയുഷ്കാലമൊക്കെയും ഒന്നോ രണ്ടോ ദിവസമോ ഒരു മാസമോ രണ്ടു മാസമോ ഒരു വർഷമോ അല്ല, till our death, നമ്മുടെ മരണം വരെ ആയുഷ്കാലമൊക്കെയും എങ്ങനെയാണ്? വിതൗട്ട് ഫിയർ, ഭയം കൂടാതെ. ലോകത്തിലെല്ലാവരും ഭയത്തിന് അടിമപ്പെട്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും ഭയത്തിന് അടിമയാകരുത്. ഭയം കൂടാതെ തിരുമുമ്പിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ കൃപ നൽകും. ഇതാണ് വിശ്വാസത്തിന്റെ സ്കൂളിൽ ദൈവം നമുക്ക് തരുന്ന, അതിന്റെ ക്യാപ്ഷൻ ഇതാണ്. ഇതാണ് ഈ വിശ്വാസത്തിന്റെ യാത്രയെ ദൈവം നമ്മെ കുറിച്ച് നാം ഓരോരുത്തരെ കുറിച്ച്, ഇത് ചിലർക്ക് മാത്രമുള്ള ഓഫർ അല്ല പ്രിയ ദൈവമക്കളെ. ചില വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് മാത്രമുള്ള ഓഫർ അല്ല ഇത്. വിശ്വാസി എന്ന് നാം നമ്മെ വിളിക്കുന്നുവെങ്കിൽ, എന്നെ ഞാൻ വിളിക്കുന്നുവെങ്കിൽ, ഇതിൽ കുറഞ്ഞൊന്നും ദൈവത്തിന് അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമില്ല. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ട് ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുവാൻ അവൻ കൃപ നൽകും. വിശ്വാസം ദൈവം നമുക്ക് പകർന്നു തരുന്ന ഒരു ദാനമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതല്ല, ഹി വിൽ ഡു ഇറ്റ് ഫോർ അസ്. ഒരു കാര്യം മാത്രം നാം ചെയ്താൽ മതി, വി റിജക്ട് ദ സെക്യൂരിറ്റീസ് ഓഫ് ദ വേൾഡ്. ഈ ലോകം തരുന്ന സുരക്ഷിതത്വങ്ങളെ എറിഞ്ഞു കളയുക. ഇതാണ് വിശ്വാസയാത്രയിൽ നാം വളരുവാൻ. ഇനിയുള്ള കാലം മുന്നോട്ട് നാം നീക്കുമ്പോൾ വിശ്വാസം കൂടാതെ, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. നിങ്ങൾക്ക് ലോകത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇറ്റ് ഇസ് ഓൺലി ബൈ ഫെയ്ത്ത്. കാരണം ദൈവത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു മീഡിയം ഈസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെ അല്ല സാധ്യമല്ല. ദൈവം നമുക്ക് വെളിപാടുകളെ തരട്ടെ. എന്താണ് ദൈവമേ എന്നെ പഠിപ്പിക്കണമേ, വാട്ട് ഈസ് ഫെയ്ത്ത്? ഞാൻ ഇപ്പോഴും ആ സ്കൂളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് വളരുവാൻ സാധിക്കുന്നത്. നമുക്ക് ഉത്സാഹിപ്പിക്കാം പ്രിയ ദൈവക്കളെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഈ കാറ്റും കോളും നിറഞ്ഞ അവസ്ഥകളെ യേശു കർത്താവ് നാം ഓരോരുത്തരെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വാസം എന്താണ്? ഇത് തീറി വിളിച്ച് പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. നാം ഈ യാത്രയിൽ യേശുവിനോടുകൂടെ കടലിലൂടെ പോയേ പറ്റൂ. അവൻ പടി അവൻ നമ്മളെ തകർക്കത്തില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ജീസസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. വേറെ ആർക്കും സാധിക്കത്തില്ല. അവൻ നമ്മളെ കൈവിടത്തില്ല. നമ്മൾ ഈ ഇതുപോലെ ആയുഷ്കാലമൊക്കെയും ജീവിക്കുന്നവരായി തീരണം. നമുക്ക് പരസ്പരം ഉത്സാഹിപ്പിക്കാം. വിശ്വാസയാത്രയിൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കുക. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാതിരിക്കുവാൻ നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കുക. റോമാ ലേഖനം പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഒറിജിനേറ്റഡ് ഇൻ ഫെയ്ത്ത്, ഇറ്റ് ഈസ് സിൻ. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാം പാപമാണ്. വിശ്വാസമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ